ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തി. ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത രാജ്യത്തിന്റെ പുരോഗതിക്കും അതിജീവനത്തിനും അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിലെ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സുസ്ഥിര സമ്പദ് വ്യവസ്ഥയ്ക്ക് തെളിവെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. നേട്ടത്തെ അഭിനന്ദിച്ച് സാമ്പത്തിക വിദഗ്ധർ. കോഴിക്കോട് വയനാട് അതിർത്തിയിലെ ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. 71st നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജലരാജാക്കന്മാരായി വീയപുരം ചുണ്ടൻ. നടുഭാഗം ചുണ്ടന് രണ്ടാം സ്ഥാനം. വാർത്തകൾ വിശദമായി. 25th ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തി. നാളെയാണ് ഉച്ചകോടി ആരംഭിക്കുന്നത്. രണ്ട് ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർക്കൊപ്പം മറ്റ് ലോക നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. സുരക്ഷ, സുസ്ഥിര വികസനം, കണക്ടിവിറ്റി, ആഗോള സഹകരണം തുടങ്ങി വിവിധ മേഖലകളിൽ ചർച്ചകൾ നടക്കും. 25 സംഘടനയുടെ നേട്ടങ്ങൾ വിലയിരുത്തുന്ന ഉച്ചകോടി 10 വികസന നയം രൂപീകരിക്കും. ഇത് 15th തവണയാണ് ചൈന എസ്സിഒ ഉച്ചകോടിക്ക് ആതിഥ്യം അരുളുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആണ് ഉച്ചകോടിയുടെ അധ്യക്ഷൻ. 20 രാജ്യങ്ങളുടെയും 10 അന്താരാഷ്ട്ര സംഘടനകളുടെയും നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തൽ. ജപ്പാൻ സന്ദർശനത്തിന്റെ രണ്ടാം ദിനത്തിൽ ടോക്കിയോയിൽ ജപ്പാനിലെ സംസ്ഥാന പ്രവിശ്യകളായ പ്രിഫെക്ചറുകളുടെ ഗവർണർമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ സംസ്ഥാനങ്ങളും ജപ്പാനിലെ പ്രിഫെക്ചറുകളുമായുള്ള സഹകരണത്തിന്റെ സാധ്യതകൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഉൽപാദനം, സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യം, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങിയ മേഖലകളിൽ പങ്കാളിത്തം സ്ഥാപിക്കാൻ പ്രധാനമന്ത്രി ഗവർണർമാരോടും ഇന്ത്യൻ സംസ്ഥാന സർക്കാരുകളോടും അഭ്യർത്ഥിച്ചു. പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത രാജ്യത്തിന്റെ പുരോഗതിക്കും അതിജീവനത്തിനും അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സ്വാശ്രയ ഇന്ത്യയ്ക്ക് തന്ത്രപരമായ സ്വയംഭരണം സംരക്ഷിക്കാൻ കഴിയുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നതായും ന്യൂഡൽഹിയിൽ നടന്ന പ്രതിരോധ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന തദ്ദേശീയ പ്രതിരോധ ശേഷിയുടെ തിളക്കമാർന്ന ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും ശ്രീ സിംഗ് പറഞ്ഞു.
हमारी फोर्सेज ने अपने स्वदेशी इक्विपमेंट के साथ अपने टारगेट्स पर जिस प्रकार पॉजिटिव स्ट्राइक्स किया है वह दिखाता है कि एक विजन, लंबी तैयारी और कोऑर्डिनेशन के बिना कोई भी मिशन सफल नहीं हो सकता है. साथियों, ऑपरेशन सिंदूर दिखने में तो केवल कुछ दिनों का युद्ध और भारत की विजय तथा पाकिस्तान की पराजय की कहानी यह लगती है, लेकिन उसके पीछे वर्षों की रणनीतिक तैयारी और डिफेंस प्रिपेयर्डनेस की एक लंबी भूमिका रही है.
ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ രാജ്യം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചുവെന്നും ഇലക്ട്രോണിക്സ് ഉൽപാദനം ഏകദേശം 6x വർദ്ധിച്ചുവെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യത്തെ ആദ്യത്തെ ടെമ്പേർഡ് ഗ്ലാസ് നിർമ്മാണശാല യുപിയിലെ നോയിഡയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ഇലക്ട്രോണിക്സ് മന്ത്ര നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതും മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ നിർമ്മാണശാല. രാജ്യം കായികരംഗത്ത് നയപരമായ ശ്രദ്ധയും പൊതുനിക്ഷേപവും വർദ്ധിപ്പിച്ചുവെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പെട്രോളിയം സ്പോർട്സ് പ്രൊമോഷൻ ബോർഡ് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോഷകാഹാരം, സ്പോർട്സ് സയൻസ്, പരിശീലനം എന്നിവയുൾപ്പെടെ എല്ലാ മേഖലയിലും യുവാക്കൾക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025 ദേശീയ സ്പോർട്സ് ഗവേണൻസ് ബില്ലിന്റെ അംഗീകാരത്തിനും കേന്ദ്രമന്ത്രി ഊന്നൽ നൽകി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി സംസ്ഥാന നിയമസഭകളുടെ കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഭുവനേശ്വരിൽ നടന്ന പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനുള്ള പാർലമെന്റ് സംസ്ഥാന നിയമസഭാ കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരുടെ ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും കൃത്യമായി ലഭ്യമാക്കാൻ പാർലമെന്റ് കമ്മിറ്റി തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. സമത്വ സമൂഹം കൊണ്ടുവരുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ശ്രീ ബിർള അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മൻ കി ബാത്തിന്റെ 125th പതിപ്പാണിത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. തേവള്ളിയിൽ മൻ കി ബാത് പ്രക്ഷേപണത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സംബന്ധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലെ ആദ്യപാദ വളർച്ചാ നിരക്കുകളെ സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രിമാർ. സുസ്ഥിരവും ഊർജ്ജസ്വലവും നവീകരണത്താൽ നയിക്കപ്പെടുന്നതുമായ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ആദ്യപാദത്തിലെ വളർച്ചാ നിരക്കുകളെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അഭിപ്രായപ്പെട്ടു. പരിഷ്കാരങ്ങളും പ്രതിരോധശേഷിയും കൊണ്ടുവർത്തിക്കുന്ന ഒരു ആഗോള വളർച്ചാ എഞ്ചിനാണ് ഇന്ത്യ എന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വിശേഷിപ്പിച്ചു.
भारत एक ऐसा उभरता हुआ देश है जिसकी इकोनॉमी जिसमें अपॉर्चुनिटीज इतनी बड़ी मात्रा में बढ़ने वाली आगे आने वाले दिनों में कि यूरोपियन यूनियन हो एफटीए का सऊदी अरेबिया के साथ भी चर्चाएं चल रही है. वो तो चाहते हैं छह के छह खाड़ी के देश एफटीए में एक साथ आ जाए. पूरी दुनिया आज आपके साथ व्यापार बढ़ाना चाहती है. ये भारत के निर्णायक नेतृत्व में है. ये जादू आप सबके सामर्थ्य में आपकी काबिलियत में है. ये जादू आप सबकी मेहनत और पसीने में है.
രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് 7.8% ഉയർന്ന് ഊർജ്ജ ഉപഭോഗത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ മികച്ച രീതിയിൽ മുന്നേറുകയാണെന്നും ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ വിവിധ വ്യവസായ സംഘടനകൾ, സാമ്പത്തിക വിദഗ്ധർ തുടങ്ങിയവർ ഇന്ത്യൻ ജി ഡി പിയുടെ വളർച്ച സ്വാഗതം ചെയ്തു. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ വളരെ ശക്തവും സുസ്ഥിരവുമാണെന്ന് വീണ്ടും തെളിയിച്ചുവെന്ന് PHDCCI CEO രഞ്ജിത് മേത്ത പറഞ്ഞു. GDP കണക്കുകൾ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വ്യക്തമായ വളർച്ചയെ സൂചിപ്പിക്കുന്നുവെന്ന് സംഘടനയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആനന്ദ് ഗോയങ്ക അഭിപ്രായപ്പെട്ടു. GDP കണക്കുകൾ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ പ്രതിരോധശേഷിയെ പ്രതിഫലിപ്പിക്കുന്നതായി സാമ്പത്തിക കാര്യ സെക്രട്ടറി അനുരാധ താക്കൂർ ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് വയനാട് അതിർത്തിയിലെ ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. താമരശ്ശേരി ചുരത്തിന് ബദലായാണ് 8.73 കിലോമീറ്റർ നീളമുള്ള നാലുവരി തുരങ്കപാത നിർമ്മിക്കുന്നത്. 2,134 കോടി രൂപ പദ്ധതി ചെലവിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ് പദ്ധതിയുടെ നിർവ്വഹണ ചുമതല. 71st നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വീയപുരം ചുണ്ടൻ ജേതാക്കളായി. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷിംഗ്. പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ മേപ്പാടം ചുണ്ടൻ മൂന്നാം സ്ഥാനം നേടി. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് അടുത്ത മാസം 3 തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരം 6 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിർവ്വഹിക്കും. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും നാളെ തുറന്നു പ്രവർത്തിക്കും. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണവും സ്പെഷ്യൽ അരിയുടെ വിതരണവും നാളെ പൂർത്തിയാകും. സ്റ്റോക്കെടുപ്പ് കണക്കിലെടുത്ത് തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. 232 കോടി രൂപയുടെ പൊതുഫണ്ട് തട്ടിയെടുത്ത കേസിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സീനിയർ മാനേജറായ രാഹുൽ വിജയിനെ CBI അറസ്റ്റ് ചെയ്തു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് CBI കേസ് അന്വേഷിച്ചത്. ഡെറാഡൂൺ വിമാനത്താവളത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഔദ്യോഗിക രേഖകളും ഇലക്ട്രോണിക് രേഖകളും കൃത്രിമമായി ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നതിന് വിജയ് പദ്ധതിയിട്ടുവെന്നാണ് ആരോപണം. രാജ്യത്ത് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലടക്കം യുവ നൈപുണ്യശക്തി വികസിപ്പിക്കുന്നതിൽ NIT ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 21st ബിരുദദാന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രസഹമന്ത്രി. പഞ്ചാബിൽ മലവെള്ളപ്പാച്ചിൽ മൂലമുള്ള ദുരിതം തുടരുന്നു. പല പ്രദേശങ്ങളും വെള്ളത്തിലാണ്. റാവി നദിയിൽ ഇതുവരെ 14.11 ലക്ഷം ക്യൂസെക്സ് വെള്ളമാണ് ഒഴുകിയെത്തിയത്. സംസ്ഥാനത്ത് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും ഉയർന്ന ജലപ്രവാഹമാണിത്. പോങ്ങിലെയും മറ്റ് അണക്കെട്ടുകളിലെയും ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. ചില ജില്ലകളിൽ വെള്ളം താഴ്ന്നിട്ടുണ്ടെങ്കിലും 7 ദുരിതം തുടരുകയാണ്. ജമ്മു ഡിവിഷനിലെ രാംബാൻ റെയ്സി ജില്ലകളിൽ കഴിഞ്ഞ 12 മണിക്കൂറിനിടെയുണ്ടായ മണ്ണിടിച്ചിലും മേഘവിസ്ഫോടനത്തിലും മരിച്ചവരുടെ എണ്ണം 11. തുടർച്ചയായ 5 റെയിൽ ഗതാഗത സംവിധാനം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തി. ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത രാജ്യത്തിന്റെ പുരോഗതിക്കും അതിജീവനത്തിനും അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലെ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സുസ്ഥിര സമ്പദ്വ്യവസ്ഥയ്ക്ക് തെളിവെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. നേട്ടത്തെ അഭിനന്ദിച്ച് സാമ്പത്തിക വിദഗ്ധർ. കോഴിക്കോട് വയനാട് അതിർത്തിയിലെ ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവ്വഹിക്കും. 71-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജലരാജാക്കന്മാരായി വീയപുരം ചുണ്ടൻ. നടുഭാഗം ചുണ്ടന് രണ്ടാം സ്ഥാനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.